あ、オッケーオッケー。ഞാൻ ഫിൻസി മരിയ ജോയ്, സെൻറ് തോമസ് കോളേജിലെ ബി എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ വായിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചട്ടുകാരി എന്ന കഥയാണ്. ചട്ടുകാരി. നീണ്ടു നിവർന്ന് നെഞ്ചു തള്ളി ഞാൻ ഇനിയും ഇടിക്കും എന്ന ഭാവത്തിൽ നടക്കുന്ന പുരുഷൻ്റെ പിന്നാലെ, ഓ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിൽ അയാളുടെ ഒപ്പം നടന്നെത്താൻ പണിപ്പെടുന്ന ചട്ടുകാരിയെയും കണ്ട് പാർക്കിലിരുന്നവർക്കൊക്കെ ചിരിച്ചു. കാമുകനെ ആദ്യമായി ദർശിച്ച മുഹൂർത്തത്തിൻ്റെ ഓർമ്മയ്ക്കായി മരണം വരെ അവൾ മുടന്തിയായി ജീവിക്കേണ്ടി വന്നതിലുള്ള തമാശ ഓർത്താണ്. ചിരിച്ചത് വനിതകളാണ്, പുരുഷന്മാർ നേരേതായി പുഞ്ചിരി തൂകിയതേയുള്ളൂ. പുരുഷ മുഖങ്ങളുടെ തനി പ്രതിച്ഛായയായിരുന്നു സൂര്യനും. തങ്കച്ചിലിലൂടെ എന്ന പോലെയാണ് സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നത്. തന്നിമിത്തം പാർക്ക് മഞ്ഞ വെളിച്ചത്തിൽ മുങ്ങിക്കിടന്നിരുന്നു. ആകപ്പാടെ മനോഹരമായ ഒരു ചിത്രത്തിലെ എന്നോണം പാർക്ക് ഒരുമാതിരി നിശ്ചലവുമായിരുന്നു. എന്നു പറഞ്ഞാൽ മുമ്പേ നടക്കുന്ന പുരുഷനും പിമ്പേ നടക്കുന്ന ചട്ടുകാരിയും മാത്രമേ അനക്കമുള്ളതായി കാണപ്പെടുന്നുള്ളൂ. പുരുഷൻ ശക്തനും സുന്ദരനുമാണ്, സ്ത്രീ കാഴ്ചയ്ക്ക് അത്ര കൊള്ളാഭംഗിയായിരുന്നില്ല. എങ്കിലും സമസ്ത ലോകത്തിനുമായിക്കൊണ്ടുള്ള ഒരു പുഞ്ചിരി അവളുടെ മുഖത്ത് കളിയാടുന്നുണ്ടായിരുന്നു. പുരുഷൻ്റെ ഒപ്പം നടക്കാൻ അവൾ അക്ഷയയജ്ഞം ചെയ്യുന്നത് കണ്ട് പാർക്കിൻ്റെ ഒരു കോണിൽ ഇരുന്നിരുന്ന അവിവാഹിതകളായ രണ്ട് മിസ്രസുമാരിൽ തൈക്കിളവി കൂട്ടുകാരിയായ വിഷാദാത്മകയോട് ചോദിച്ചു, ആ ചട്ടുകാരിയുടെ നടപ്പ് കണ്ടു, ഏതാണ് ആ ശവം? വിഷാദാത്മക പറഞ്ഞു, അത് നമ്മുടെ ആ ഗേൾസ് സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ മകൾ. തേനൂറും വാണികളിൽ തൈക്കിളവി തിരക്കി. ആ തങ്കക്കുട്ടനോ? വിഷാദാത്മക നിശ്വസിച്ചു. അവരുടെ ഭർത്താവ്. തൈക്കിളവിക്ക് രസിച്ചില്ല. ആ തങ്കക്കുട്ടന് ആ ചട്ടുകാരി ശവത്തിനല്ലാതെ വേറൊന്നിനും കിട്ടിയില്ലേ? ആ തങ്കക്കുട്ടൻ തന്നെയാണ് അവളുടെ കാല് തല്ലിയൊടിച്ചത്. പരമദ്രോഹി, തൈക്കിളവിക്ക് കലി കൊണ്ടു. ഏതാണ് ആ റാസ്കൽ? അദ്ദേഹം. അദ്ദേഹമോ? അവൻ ഒരു കവിതാകാരനാണ്. അവൾക്ക് ബഹുപദ്യമായിരുന്നു അയാളുടെ കവിത. അത് വായിച്ചാണ് അയാളിൽ അവൾ അനുരക്തയായത്. അയാൾ വിശ്വമഹാകവിയാണെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. വിശ്വമഹാകവി? റാസ്കൽ. ഈ ആൺ റാസ്കൽ എഴുതുന്ന കവിതകളൊന്നും സ്ത്രീകളായ നമ്മൾ വായിക്കുന്നത് നന്നല്ല. മെയിലിൽ ഒരിക്കലും വായിക്കരുത് കേട്ടോ. എനിക്ക് ആ ദ്രോഹിയോട് പ്രേമം തോന്നിത്തുടങ്ങിയതായിരുന്നു. റാസ്കൽ, അമ്പടാ, അവൻ ആ പഞ്ചഭാവത്തിൻ്റെ കാലു തല്ലിയൊടിച്ചില്ലേ? അവനെ എന്തേ ഗവൺമെൻറ് തൂക്കിക്കൊല്ലാതിരുന്നത്? ആ വിവരം വെളിയിലാരും അറിഞ്ഞില്ലേ? അവളുടെ അച്ഛൻ അയാളുടെ വലിയ ഇഷ്ടക്കാരനും ആരാധകനുമാണ്. അതുകൊണ്ട് സംഗതികളൊന്നും പുറത്തായില്ല. പിന്നെ ആ ചട്ടുകാലിയെ അയാൾ വിവാഹവും ചെയ്തില്ലേ? പിന്നെന്താ? അപ്പോൾ വിവാഹത്തിന് മുമ്പാണല്ലേ ആ മഹാപാപി ആ കൊച്ചിൻ്റെ കാലു തല്ലിയൊടിച്ചത്? അതെ. എന്തിന്? ആ തെണ്ടിപ്പണ്ടാരത്തിനെ വിവാഹം ചെയ്യുകയില്ലെന്ന് അവൾ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അവൾക്ക് അയാളോട് വലിയ പ്രേമമായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയാളെ അവൾ കണ്ടിട്ടില്ലായിരുന്നു. ഞാനും മറ്റു വിദ്യാർത്ഥിനികളും ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. അയാൾ ഏതാണ്ട് ഒരു പുസ്തകം അച്ചടിപ്പിച്ചിരുന്നത് കെട്ടിച്ചുമന്നുകൊണ്ട് നാട്ടോട്ടൊക്കെ വിൽക്കാൻ തന്നെ കൂട്ടത്തിൽ ഈ നാട്ടിലും വന്നു. ഹെഡ്മാസ്റ്ററുടെ ക്ഷണവും ഉണ്ടായിരുന്നു. അയാൾ വന്ന് കയറിയത് ഞങ്ങളുടെ സ്കൂളിലാണ്. കണ്ടപ്പോൾ കവിതാക്കാരനാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ജാലവിദ്യക്കാരനാണെന്ന്. പിന്നീട് തോന്നി വല്ല തുണിക്കച്ചവടക്കാരനുമായിരിക്കുമെന്ന്. അയാൾ ഒരു വലിയ കടലാസ് കെട്ട് ഒരു ചെറുക്കനെ കൊണ്ട് ചുമപ്പിച്ച് സ്കൂൾ വരാന്തയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി കാലുമേൽ കാലും കയറ്റി വലിയ ഗമയിലിരുന്ന് മീശ പിരിക്കുകയായിരുന്നു. ഞങ്ങളെ ആരെയും അയാൾ ശൃംഗാരഭാവത്തിൽ നോക്കിയില്ല. റാസ്കൽ, 1000 റാസ്കൽ. ഞങ്ങൾ അയാളുടെ അടുത്ത് ചെന്ന് തമ്മിൽ വർത്തമാനങ്ങൾ പറഞ്ഞു കുശുകുശുത്തിട്ടും അയാൾ നോക്കിയില്ല. അമ്പടാ, ബ്ലഡി റാസ്കൽ, 1000000 റാസ്കൽ. അയാളുടെ ഭാവവും ഗമയിലുള്ള ആ ഇരിപ്പും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വന്നു. കെട്ടിൽ പപ്പടമായിരിക്കുമെന്ന് ഹെഡ്മാസ്റ്ററുടെ മകൾ ഉറക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വല്ല അടിപ്പാവാട തുണിത്തരങ്ങളുമായിരിക്കുമെന്ന്. മറ്റു പെൺകുട്ടികളും ഓരോന്നെല്ലാം പറഞ്ഞു. അയാൾ ഞങ്ങളെ വളരെ വല്ലാതെ നോക്കി പുച്ഛസ്വരത്തിൽ പറഞ്ഞു പുസ്തകങ്ങളാണെന്ന്. അത് കേട്ട് ഞങ്ങളൊക്കെ ചിരിച്ചു. അയാളുടെ മുഖം വിളറി. ഞങ്ങൾക്ക് ഉത്സാഹമായി. ഞങ്ങൾ അയാളുടെ മോന്തയും മീശയുമൊക്കെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് കിലുകിലാ ചിരിച്ചു. അയാൾ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ നോട്ട് പുസ്തകവും വലിയൊരു ഫൗണ്ടൻ പേനയും എടുത്ത് എഴുതി തുടങ്ങി. അത് അക്ഷരം പ്രതി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അയാൾ എഴുതിയത് എന്താണെന്നോ, പെണ്ണുങ്ങളുടെ ചിരിയും കരച്ചിലും എന്നാണ് ഹെഡിങ്. പിന്നെ പെണ്ണുങ്ങളുടെ ചിരിക്കും കരച്ചിലിനും യാതൊരു കഴമ്പുമില്ല. പ്രായേണ പെണ്ണുങ്ങൾ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ചിരിക്കും. അച്ഛനോ ഭർത്താവോ ആരെങ്കിലും മരിച്ചുപോയിയെന്ന് കേട്ടാലും പെണ്ണുങ്ങൾക്ക് ആദ്യമായി പൊട്ടുന്നത് വെറും ചിരിയാണ്. പക്ഷേ അത് ചിരിക്കേണ്ട വാർത്തയല്ലെന്ന് പിന്നീടാണ് അവർക്ക് തോന്നുക. ഉടനെ കരയുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പെണ്ണുങ്ങളുടെ ചിരിക്കും കരച്ചിലിനും വല്ല പൊരുളുണ്ടോ ലോകമേ? എന്നിട്ടും അയാൾ എഴുതുകയായിരുന്നു. രാക്ഷസൻ, നിശാചരൻ, കോടി റാസ്കൽ, അവനെ നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലേ? എന്നിട്ടും ഉവ്. ഞാൻ അയാളുടെ പുറത്ത് മഷി കുടഞ്ഞു. ഒന്ന് രണ്ട് മഷിത്തുള്ളികൾ അയാളുടെ പുസ്തകത്തിലും വീണു, മുണ്ടിലും വീണു. അയാൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ ഓടി. പക്ഷേ ആ ദ്രോഹി എൻ്റെ സാരിയിൽ കടന്നു പിടിച്ചു. എൻ്റെ ഫൗണ്ടൻ പേന പിടിച്ചുപറ്റി ദൂരെ എറിഞ്ഞു. അതുകണ്ട് മറ്റുള്ളവരും അടുത്ത് അയാളുടെ മുഖത്തും മറ്റും മഷി കുടഞ്ഞു. അയാൾ ഭ്രാന്തനെ പോലെ എൻ്റെ കൈ പിടിച്ചു. ഞാൻ കരഞ്ഞുപോയി. മറ്റുള്ളവർ അയാളെ കടിക്കുകയും നുള്ളുകയും ചെയ്തു. അയാളുടെ കുണ്ടിക്ക് ചവിട്ടിയ പാവപ്പെട്ട ആറെണ്ണത്തിൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ചു. മറ്റുള്ളവരുടെ പിന്നാലെ പിശാചിനെ പോലെ ഓടി. അയാളുടെ കുണ്ടിക്ക് ചവിട്ടിയ പാവപ്പെട്ട ആറെണ്ണത്തിൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ചു. മറ്റുള്ളവരുടെ പിന്നാലെ പിശാചിനെ പോലെ ഓടി. പിടികിട്ടിയത് ഹെഡ്മാസ്റ്ററുടെ മകളെയാണ്. അയാൾ അവളെ കടന്നു പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ വീഴ്ചയിലാണ് കാലൊടിഞ്ഞത്. പഞ്ചമഹാപാപി. എന്നിട്ട് അപ്പോഴത്തേക്കും ഹെഡ്മാസ്റ്ററും മിസ്ട്രസ്സുകളും മറ്റും വന്നു. അയാൾ ഉണ്ടായ സംഗതികളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. ഒന്നിനും അയാൾ കുറ്റക്കാരനല്ലെന്നും പറഞ്ഞു. റാസ്കൽ, പരമദ്രോഹി, അവൻ കുറ്റക്കാരനല്ലെന്നോ? പാവപ്പെട്ട പെൺകിടാങ്ങളുടെ മേൽ മെക്കിട്ട് കയറിയ രാക്ഷസൻ, നിശാചരൻ, ദ്രോഹി, അമ്പ, അവൻ കവിയാണല്ലേ? അവന് സംസ്കാരമുണ്ടോ? അവൻ റാസ്കൽ. എന്നിട്ട് പിന്നെ അതൊക്കെ ഹെഡ്മാസ്റ്റർ സമാധാനിപ്പിച്ചു. ഉടനെ പെണ്ണിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കൂടെ അയാളും പോയി. ദ്രോഹി എന്തിന്? കോവണിപ്പടിയിൽ നിന്നും വീണതാണെന്ന് പറഞ്ഞ് ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടന്നു. രാവും പകലും അയാളും അവളുടെ കൂടെ താമസിച്ചു. ഓമനയുടെ വീഴ്ച എന്ന് അതിനെപ്പറ്റി അയാളൊരു മിസ്റ്റേക്ക് കാവ്യവും നിർമ്മിച്ചു. അത് പുസ്തകമാക്കിയപ്പോൾ സമർപ്പണം ചെയ്തത് അവൾക്കാണ്. റാസ്കൽ, അവൻ്റെ ധിക്കാരം. എന്നിട്ട് ആ പാവം പെൺകൊച്ച് അതിനും സമ്മതിച്ചല്ലേ? സമ്മതിച്ചു. നടക്കാറായപ്പോൾ അവളെ അയാൾ വിവാഹവും ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ഇപ്പോഴും അയാൾ വല്ലപ്പോഴുമൊക്കെ അവളെ അതിനും അവൾ സമ്മതിക്കുന്നുണ്ടല്ലേ? അവൾ പറയുന്നത് ഭാര്യയെ തല്ലാത്ത ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാത്തവനാണെന്നാണ്. ഭർത്താക്കന്മാർ ഭാര്യയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് അവരെ ഇടിക്കുകയും അടിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു പ്രകാരത്തിൽ സ്നേഹാധിക്യം കൊണ്ടാണെന്നാണ്. സ്നേഹമുള്ള പുരുഷനെ സ്ത്രീകളെ വേദനിപ്പിക്കൂ. തൈക്കിളവി തെല്ല കഴിഞ്ഞ് ഒരു നിടിവീർപ്പോടെ പറഞ്ഞു. ഉള്ളതായിരിക്കും, പക്ഷേ നാം എങ്ങനെ പരീക്ഷിക്കാനാണ്? ഒരു ഭർത്താവ് ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ കാല് തല്ലി ഓടിക്കുന്നത്? എന്നാലും ഭർത്താവ് ഉണ്ടാകുമല്ലോ. വിഷാദാത്മക നിശ്വസിച്ചു. ശരിയാണ്. തൈക്കിളവി ദീർഘദീർഘമായി ഒരു നെടുവീർപ്പിട്ടു. നമ്മുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നമ്മുടെ പള്ളക്ക് ഇടിക്കാനാണെങ്കിലും ഒരാളുണ്ടെന്നുള്ളത് ഒരാശ്വാസമല്ലേ? അവർ അസൂയയോടെ നോക്കി. അപ്പോഴും ആ ഭാര്യ ഭർത്താക്കന്മാർ പാർക്കിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇനിയും ഇടിക്കും എന്ന ഭാവത്തിൽ നീണ്ടു നിവർന്ന് മുൻപേ ഭർത്താവും, അതിന് ഞാനൊന്നും ഇപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിൽ ചട്ടി ചട്ടി പിന്നാലെ ഭാര്യയും.